ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലൈ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ജാനി റൂമിലേക്ക് ചെല്ലുമ്പോൾ കാശി ബെഡിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു. കാശിയേട്ടാ, അവൾ വിളിച്ചത് കേട്ട് അവൻ മിഴികൾ തുറന്നു.
എന്താ?
അവൻ ഗൗരവത്തോടെ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് കാശിയേട്ടനോട് നുണ പറയേണ്ടി വന്നു. തേജസ്സിനെയും ആളുവിനെയും എനിക്ക് നേരത്തെ അറിയായിരുന്നു.
എന്നിട്ടെന്ത്? നീനോടൊന്നും പറഞ്ഞില്ല.
അന്ന് നമ്മൾ പിരിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു, അതാ പറയാതിരുന്നത്. പിന്നെ ദ്രോണാഗവ് സാറിന് ആരും ഇതൊന്നും അറിയുന്നതിന് താല്പര്യമില്ലായിരുന്നു. അവൻ ഗൗരവത്തോടെ മൂളി. ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ കാശിയേട്ടാ. പിന്നെ ആരൊന്നും അറിയണ്ടെന്ന് കരുതിയാ തേജസ് നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ജാനി അവനോട് നുണ പറഞ്ഞു. കാശി വീണ്ടും മൂളി. അവൾ പിന്നെയൊന്നും പറയാതെ റൂമിൽ നിന്നിറങ്ങി താഴേക്ക് പോയി. കാശി ബാൽക്കണിയിൽ നിൽക്കുമ്പോഴായിരുന്നു ആദി അവൻ്റെ അടുത്തേക്ക് ചെന്നത്.
നീ എന്താദി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ്?
ഞാൻ പറയാത്തന്നെ നിനക്കറിയില്ല കാശി. കുറച്ച് ദിവസമായി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വരുന്ന കാര്യം. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ ബാംഗ്ലൂരിൽ പോവേണ്ട.
എനിക്കറിയാ മതി, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയടാ.
പോകുന്ന കൊള്ളാം, ഒരാഴ്ച, അതിൽ കൂടുതൽ എവിടെയും പോയി നിൽക്കണ്ട.
പ്ലീസ് ആദി, എനിക്കൊന്നും പറ്റില്ല. ജാനിയുടെ സന്തോഷം അതാണ് എനിക്കിപ്പോ വലുത്. നിന്റെ ഇഷ്ടം.
ആദ്യം അവന്റെ മുന്നിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കില്ല കാശി ഞങ്ങൾക്ക്. 5 വർഷത്തിന് ശേഷം നിന്നെ ഒന്ന് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. എത്തുന്നവരെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല.
അയ്യോ, ടെൻഷൻ വേണ്ടാതി. നീ ഇനി ടെൻഷൻ അടിച്ചാൽ മഹിയേട്ടന് സമാധാനം ഉണ്ടാവില്ല. പിന്നെ അമ്മ കരയും, ശ്രീമോള് വിഷമിക്കും, സൂര്യൻ സത്യം പിന്നെ പറയണ്ട. പിന്നെ ഏടത്തി മക്കളും മാമന്മാരും ചേച്ചിയും ബാക്കിയുള്ളവരും. ഹോ, യാത്ര ക്യാൻസലാവും. പ്ലീസ് ആദി, ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ മടങ്ങിയെത്തും.
അവൻ ആദിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മോടുത്തുകൊണ്ട് പറഞ്ഞു. ആഹാരം കഴിക്കുമ്പോൾ എല്ലാവരോടും സമ്മതം ചോദിച്ചെങ്കിലും കാശി അച്ഛനോട് അനുവാദം ചോദിച്ചില്ല. അനുവാദം ചോദിക്കാൻ ലക്ഷ്മി അവനോട് പറഞ്ഞപ്പോൾ ശേഖരൻ അത് കേട്ട് അവനെ ദേഷ്യത്തോട് നോക്കി എഴുന്നേറ്റ് പോയി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ജാനിയും കാശിയും വീട്ടിൽ നിന്നിറങ്ങി. ഫ്ലൈറ്റിൽ അവർ ബാംഗ്ലൂരിലേക്കാണ് പോയത്. എയർപോർട്ടിലേക്ക് മാളവിക അവരെ പിക്ക് ചെയ്യാൻ കാറയച്ചിരുന്നു. എയർപോർട്ടിൽ നിന്ന് തേജസിന്റെ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറിലെ പരിചയമുള്ള ഡ്രൈവറോട് അവൾ വിശേഷങ്ങൾ ചോദിച്ചറിയുമ്പോൾ കാശി അയാൾ അറിയാമെങ്കിലും ജാനിയുടെ മുമ്പിൽ ഗൗരവം കാണിച്ച് പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. കാശിയേട്ടാ, ഇത് സുരേഷേട്ടൻ, അവരുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നയാളാണ്. ജാനി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അയാളെ ചൂണ്ടിക്കൊണ്ട് അടുത്തിരിക്കുന്ന കാശിയോട് പറഞ്ഞു.
തേജസ് പറഞ്ഞിട്ടുണ്ട് ചേട്ടനെ പറ്റി,
കാശി നുണ പറഞ്ഞു. കാശി അങ്ങനെ പറഞ്ഞപ്പോൾ സുരേഷ് ചിരിയടക്കിയിരുന്നു. കൊട്ടാരതുല്യമായ വീടിന്റെ കവാടം കടന്ന് കാർ കടന്നുപോയി. വീടിന്റെ സിറ്റൌട്ടിൽ ഉലാത്തുന്ന മാളവിക കാറിന്റെ സ്വരം കേട്ടതും മുറ്റത്തേക്ക് സന്തോഷത്തോടെ പടികളിറങ്ങി. കാറിലിരുന്ന് വീടിന് മുമ്പിൽ തുള്ളിച്ചാടുന്ന അവളെ കണ്ട് ജാനിയുടെ മിഴികൾ സന്തോഷം കൊണ്ട് നിറയുന്ന് കാശി കണ്ടു. കാറ് പോർച്ചിലേക്ക് നിർത്തുന്നതിന് മുമ്പേ ജാനി കാർ നിർത്താൻ പറഞ്ഞു. സുരേഷ് കാർ നിർത്തിയപ്പോൾ ജാനി കാറിൽ നിന്ന് ഡോർ തുറന്നിറങ്ങി. ജാനി കാറിൽ നിന്ന് ഇറങ്ങിയത് കണ്ട് മാളു അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ജാനിയും അവളുടെ അടുത്തേക്ക് ഓടി.
ഭാഗ്യച്ചി,
മാളൂട്ടി, അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. മാളു ജാനിയുടെ മുഖം മുമ്പ് വെച്ച് നിറക്കുകയാണ്. മോളെ, ഒരമ്മയുടെ വാത്സല്യത്തോടെ ജാനിയും അവളുടെ ഇരുകവളിലും മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു. അവരുടെ സ്നേഹം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ലെന്ന് കാശിക്ക് ആ കാഴ്ചയിൽ നിന്ന് വ്യക്തമായി. ജാനി മാളുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശിയെ നോക്കി.
അതാരാണെന്ന് മനസ്സിലായോ?
കാശി, എൻ്റെ ഏട്ടൻ്റെ സുഹൃത്ത്, ഭാഗ്യച്ചിയുടെ ഭർത്താവ്. ജാനി അവൾ പറഞ്ഞു കേട്ട് അത്ഭുതത്തോടെ അവൾ നോക്കി. അപ്പോഴേക്കും മാളു അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി കാശിയെ കെട്ടിപ്പിടിച്ചു. ഹായ് കാശി.
ഹായ് മാളൂട്ടി.
കാശി അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് വിളിച്ചു. കാശി എനിക്കൊരു ഏട്ടനെ പോലെയാ, ഭാഗ്യച്ചിക്ക് തരൂല. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ജാനിയുടെ ഉള്ളു നിറഞ്ഞു. അവൾക്ക് കാശി ആരെന്ന് അറിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ജാനിയുടെ മിഴികൾ നിറഞ്ഞത്. ജാനി കാശിയെ നോക്കിയപ്പോൾ അവൻ താൻ ആരാണെന്ന് മാളവിനോട് പറയില്ലെന്ന് അവളോട് ആംഗ്യത്തോടെ പറഞ്ഞു. അവൻ ആംഗ്യം ചെയ്ത് വിശ്വസിച്ചുകൊണ്ട് ജാനി നിന്നു.
നിങ്ങൾ തമ്മിൽ അതിന് ഇത്രയ്ക്ക് പരിചയമുണ്ടോ?
ജാനി അവൾക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു.
ഉണ്ടല്ലോ, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ടിപ്പോഴാണ് കണ്ടത്.
എന്നിട്ടാണോ ഞാൻ വിവാഹം കഴിച്ചാൽ നീ കണ്ടില്ലെന്ന് പറഞ്ഞ്? എന്നോട് കാശി ഈ അടുത്താണ് കാശിയാണ് ചെക്കനെന്ന് പറഞ്ഞത്. അവൾ കാശിയെ നോക്കിക്കൊണ്ട് ജാനിയോട് നുണ പറഞ്ഞു.
ഓ, അപ്പൊ ഞാൻ ഔട്ടായല്ലേ?
ജാനി പിണക്കം നടിച്ചുകൊണ്ട് മാളുവിനോട് പറഞ്ഞു. കാശി ഗൗരവത്തോടെ നിൽക്കു തന്നെയാണ്.
എനിക്ക് രണ്ടാളെയും വേണം, അകത്തേക്ക് വായു.
അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി.
റക്കമ്മ, അവര് വന്നു.
അവര് സ്വീകരണ മുറിയിൽ ഇരുത്തിക്കൊണ്ട് മാളു അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു കൂവി.
ഒന്ന് പോ പെണ്ണെ, നീ ഞങ്ങൾ വിരുന്നുകാരിയാക്കിയോ?
ജാനി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു.
ആഹാ, എത്തിയോ രണ്ടാളും?
അകത്തിന്ന് റക്കമ്മ ചിരിച്ചുകൊണ്ട് വന്നു. റക്കമ്മേ, ജാനി അവരെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ജാനി അവരെ കാശിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കാശി അവരെ ആദ്യമായി കാണുന്ന പോലെ നമസ്കാരം പറഞ്ഞ് ചിരിച്ചു. അവിടെയുള്ള ജോലിക്കാരോടൊക്കെ മാളു കാശിയോട് ഭാഗ്യയുടെ മുമ്പിൽ വെച്ച് പരിചയഭാവം കാണിക്കരുതെന്ന് പറഞ്ഞിരുന്നു. മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ വീടിന് പുറത്തേക്ക് പോയി. ദ്രോണാഗവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ പോയി അദ്ദേഹത്തോട് മൗനമായി സംസാരിച്ചാണ് ജാനിയും കാശിയും വീണ്ടും വീട്ടിലേക്ക് കയറിപ്പോയത്. കാശിക്കും ജാനിക്കും താമസിക്കാൻ മുകളിലെ മുറിയാണ് ഒരുക്കിയത്. റൂമിലെത്തിയതും ജാനി ജനൽ തുറന്നിട്ട് കർട്ടന്റെ വിരി നീക്കി. നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിത്തോട്ടം ജാനി നോക്കി നിന്നു. കാശി റൂമിലേക്ക് വരുമ്പോൾ ജാനി ജനലിന്റെ അരികിൽ നിൽക്കുക തന്നെയാണ്. അവൻ മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ജനലിന്റെ അരികിൽ പോയി നിന്നു. അവനെ കണ്ടപ്പോൾ ജാനി അവന്റെ അരികിൽ പോയി. കാശിയേട്ടാ,
എന്തേ?
മധുരമുന്തിരി ശരിക്കും ഈ നിൽക്കുന്ന മുന്തിരികളല്ലേ? ഇവയല്ലാതെ ഏത് മുന്തിരിയാണ് കാശിയേട്ടൻ പറയുന്നത്? അവൾ മുന്തിരിത്തോട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു.
നീ അത് വിട്ടില്ലേ? ഇപ്പോഴും അത് ആലോചിച്ച് നടക്കുന്നതാണോ? പറയൂ കാശിയേട്ടാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ടവൽ ബാഗിലുണ്ടോ?
ആ, ഉണ്ട്. ജാനി ബാഗിൽ നിന്ന് ടവൽ എടുത്തു കൊടുത്തു. ജാനിയും കാശിയും താഴേക്ക് ചെല്ലുമ്പോൾ മാളവിക അവർക്കുള്ള വിഭവങ്ങൾ ടേബിളിൽ ജോലിക്കാരെ കൊണ്ട് കൊടുന്നു വെപ്പിക്കുകയാണ്.
എന്തിനാ മാളൂട്ടി ഇത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയേ?
രണ്ടാളും ഇങ്ങോട്ട് ഇരുന്നേ. അവൾ കാശിയെയും ജാനിയെയും ചെയറിലേക്ക് ഇരുത്തി. രണ്ടുപേർക്കും ഭക്ഷണം അവൾ തന്നെ വിളമ്പിക്കൊടുത്തു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവർ വീടിന് വെളിയിലേക്ക് ഇറങ്ങി.
മാളു,
കാശി ജാനിയുടെ കൈ പിടിച്ച് നിൽക്കുന്ന അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാനിവിടെ 5 വർഷം നിന്നൊന്നും പറഞ്ഞേക്കരുത്. 1 വർഷം നിന്നിട്ടുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല ഭാഗ്യേച്ചി, അവൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കാശിയുടെ അടുത്തേക്ക് പോയി.
എന്താ അവള് നിന്നോട് പറഞ്ഞ്?
ഏയ്, കാശിയേട്ടനോടൊന്നും പറയില്ലെന്ന്. പാവത്തിന് അറിയില്ലല്ലോ, എല്ലാം കാശിയേട്ട അറിഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്ന്. അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുമ്പോൾ ജാനി ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിന്നു.
ഹലോ, എന്നോടും കൂടി ഒന്ന് പറ എന്താ ഇത്ര പൊട്ടിച്ചിരിക്കാൻ?
ജാനി അവർക്ക് അരികിലേക്ക് ഓടി വന്നു.
ഒന്നുമില്ല എന്റെ ഭാഗ്യേച്ചി,
മാളു അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചനോട് പറഞ്ഞു.
കാശിയേട്ട മുന്തിരിത്തോട്ടം കണ്ടിട്ടില്ലല്ലോ, വരൂ കണ്ടിട്ട് വരാം.
ഏയ്, എനിക്കൊരു മൂടില്ല.
അവൻ താല്പര്യമില്ലാത്ത പോലെ അഭിനയിച്ചു.
പ്ലീസ് കാശിയേട്ട.
ജാനി കെഞ്ചി.
താല്പര്യമില്ലാഞ്ഞിട്ടാണ് ജാനി, വൈകുന്നേരമല്ലേ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം.
രണ്ടാമത് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വായോ.
ആണോ കാശിയേട്ട? ജാനി സന്തോഷത്തോട് ചോദിച്ചു. അവൻ മിഴികൾ അടച്ചുകൊണ്ട് മൂളി.
മാളൂട്ടി വായു, നമുക്ക് പുറത്തേക്ക് ഒന്ന് പോയി അടിച്ചു പൊളിച്ചു വരാം.
ഞാനില്ല ചേച്ചി, എന്നെ നിർബന്ധിക്കണ്ട. അത് കേട്ടപ്പോൾ കാശിക്കും ജാനിക്കും വിഷമമായി. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മാളു സമ്മതം മൂളി. അസിമെട്രിക് ഹെംലൈൻ ട്യൂണിക് ഫ്രോക്കാണ് ജാനി ധരിച്ചിരുന്നത്. മുടി കെട്ടിവെക്കാതെ അലസമായി നിവർത്തിട്ടിരിക്കുന്നു. ഒരു ചെറിയ സ്റ്റെഡ് മാത്രമേ കാതിലുള്ളൂ. കഴുത്തിൽ താലിമാലയും ഒരു ചെറിയ വൈറ്റ് ഗോൾഡൻ ചെയിനും. കൈകളിൽ വളയില്ല. വിരലിൽ മോതിരങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അവളുടെ ചുണ്ടിൻ മുകളിലെ വെണ്ണക്കല്ല് തിളങ്ങിക്കൊണ്ടിരുന്നു. മാളുവിനൊപ്പം സുന്ദരിയായി നടന്നു വരുന്ന ജാനിയെ കാശി ഇടം കണ്ടിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അവർ കാറിനടുത്തേക്ക് വന്നതും കാശി കാറിലേക്ക് കയറി. കാശിയോടൊപ്പം ജാനി മുമ്പിൽ കയറി, മാളവിക പുറകിലും. ബാംഗ്ലൂർ നഗരത്തിലൂടെ അവരുടെ കാർ പാഞ്ഞുകൊണ്ടിരുന്നു. നേരം 6 മണിയായപ്പോൾ ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഉദ്യാനമായ ലാൽബാഗിലേക്ക് അവർ പോയി. ലാൽബാഗിൽ ഫ്ലവർ ഷോ നടക്കുന്ന സമയമായിരുന്നു. ദ്രോണാഗവ് മരിച്ചതിൽ പിന്നെ അവൾ ഷോ കാണാനൊന്നും പോവാറില്ലെന്ന് തേജസ് പറഞ്ഞത് കാശി ഓർത്തുവെച്ചിരുന്നു. അതുകൊണ്ടാണ് കാശി അവരെയും കൊണ്ട് അങ്ങോട്ട് പോയത്. മാളുവും ജാനിയും കൈകൾ കോർത്ത് അവനോടൊപ്പം നടക്കുകയാണ്. വെസ്റ്റേൺ ഗേറ്റിലൂടെയാണ് അവർ പാർക്കിലേക്ക് പ്രവേശിച്ചത്. പാർക്കിൽ നിറഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെ കാണാൻ ജനത്തിരക്ക് കൂടുതലായിരുന്നു. കാശിയുടെ കൈത്തണ്ടയിൽ കൈചുറ്റി നടന്ന് നിറമുള്ള കാഴ്ചകൾ കാണുകയാണ് മാളവികയും ജാനിയും.
ഭാഗ്യേച്ചി, എന്ത് രസാണല്ലേ പൂക്കൾ കാണാൻ.
മാളു ക്യാമറയിലേക്ക് പൂക്കളുടെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. ജാനിക്കും മാളുവിനും പണ്ടേ പൂക്കൾ വളരെ ഇഷ്ടമാണ്. മാളുവിന്റെ വീട്ടിലെ ഭംഗിയുള്ള പൂന്തോട്ടം ജാനിയും മാളും ഉണ്ടാക്കിയതാണ്. അതുപോലെ രണ്ടാൾക്കും ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തുന്നതും യാത്രകൾ പോകുന്നതും ഒരുപാട് ഇഷ്ടവുമാണ്. ലാൽബാഗിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ വീണ്ടും നഗരത്തിലൂടെ കാറിൽ ചുറ്റി നടന്നു. രാത്രിയുടെ ഇരുട്ടിനെ പോലും മയക്കത്തിലാഴ്ത്തി ബാംഗ്ലൂർ നഗരം വെളിച്ചമിതറി നിന്നു. അവർ നേരെ പോയത് ഓറിയോൺ മാളിലേക്കാണ്. മാളിൽ കയറിയ തൊട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ജാനിയും മാളും.
അതെ, കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, രണ്ടും വരുന്നുണ്ടോ?
ഈ കാശിക്ക് തീരെ ക്ഷമയില്ല, ഈ ഭാഗ്യച്ച് എങ്ങനെ മുരടനെ സഹിക്കുന്നു.
മാള് മുഖം വീർപ്പിച്ച് പറഞ്ഞപ്പോൾ കാശി ചെറുതായി ചിരിച്ചുകൊണ്ട് ജാനിയെ നോക്കി. അവൾ കാശിയെ പ്രണയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവളെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാശി ജാനിയെ പ്രണയത്തോടെ നോക്കി കണ്ണിറുക്കി. അവന്റെ പ്രവൃത്തി കണ്ട് ജാനി ഞെട്ടലോടെ മിഴികൾ വിടർത്തി വാ പൊളിച്ചുപോയി. കാശി അവൾ നോക്കി പുരികം പൊക്കി കാണിച്ച് വീണ്ടും കണ്ണിറുക്കി. ജാനി അവനിൽ നിന്ന് മുഖം തിരിച്ചു. അവരുടെ നടുവിൽ നിൽക്കുന്ന മാളു അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാളു മെല്ലെ അവരുടെ നടുവിൽ നിന്ന് ചിരിയോടെ മാറിപ്പോയി.
കാശി ജാനിയുടെ അടുത്തേക്ക് നീങ്ങി.
എന്താ ജാനി നോക്കുന്നേ?
ഏയ്, കാശിയുടെ ഷർട്ട് നോക്കിയായിരുന്നു. അവൾ മുഖത്തേക്ക് നോക്കാതെ പറയുന്നു കേട്ട് കാശിയുടെ ചുണ്ടിൽ ചിരിവിടർന്നു.
ഈ ഡ്രസ് കൊള്ളാലോ?
അവൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഇഷ്ടായോ?
ജാനി അവന്റെ മുഖത്തേക്ക് നോക്കാതെ ഷർട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു.
ഒരുപാട് ഇഷ്ടമായി.
അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി ഞെട്ടിലൂടെ അവനെ നോക്കിയപ്പോൾ കാശി അവളെ പ്രണയത്തോടെ നോക്കു തന്നെയാണ്. ജാനിക്ക് അവന്റെ നോട്ടം കാണുമ്പോൾ ഞെട്ടലും ആ മിഴിയിൽ തന്നോട് ചൊല്ലാൻ കൊതിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയും അവൾ തറഞ്ഞു നിന്നു. കാരണം ആ മിഴികളിൽ കോപവും വാത്സല്യവുമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. കാശിയിൽ നിന്ന് ഇങ്ങനൊരു നോട്ടം ആദ്യമായി കണ്ടപ്പോൾ അവൾ അമ്പരപ്പോടെ അവനെ നോക്കി നിന്നുപോയി. ജാനി അവനിൽ നിന്ന് മുഖം തിരിച്ചു.
ദൈവമേ, ഇതെന്താ കാശിയേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ?
അവൾ കവളിലെ വിയർപ്പ് കൈകൊണ്ട് തുടച്ചുകൊണ്ട് ഉള്ളിൽ ചോദിച്ചു. കാശി അവൾക്ക് പുറകിലേക്ക് നിന്ന് ഷർട്ട് പിടിച്ചിരിക്കുന്ന അവളുടെ കൈകൾക്ക് മേലെ അവൻ സ്വന്തം കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ജാനിയുടെ കൈകൾ വിറക്കുന്നറിഞ്ഞ് കാശിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു.
ജാനി കൊള്ളാലേ?
ആ, ഞാനിപ്പോ വരാം കാശിയേട്ടാ.
ഷർട്ട് തന്റെ കയ്യിലേക്ക് തന്ന് മാളുവിന്റെ അടുത്തേക്ക് നിധിയിൽ പോകുന്ന ജാനി കണ്ട് അവൻ കള്ളച്ചിരിയോടെ നിന്നു.
എന്താ കാശിയേട്ടിന് പറ്റി? ഒരിക്കൽ പോലും ആ മുഖത്ത് കാണാത്ത ഭാവാണല്ലോ ഞാനിപ്പോ കണ്ടത്. ആ നോട്ടത്തിനൊരു പ്രണയത്തിന്റെ അർത്ഥമുണ്ടോ?
ഭാഗ്യ ഉള്ളിൽ ആലോചിച്ചു.
ഏയ് നോ, കാശിയേട്ട അങ്ങനെ ഒരാളല്ല. എനിക്ക് തോന്നിയതാവും.
എന്നെ പ്രണയിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഛേ, ഞാൻ എന്തൊരു പൊട്ടിയാണ്. അവൾ തലക്ക് പൊട്ടിക്കൊണ്ട് മാളുവിനടുത്തേക്ക് പോയി. വീട്ടിലേക്ക് തിരികെ മടങ്ങുമ്പോൾ ജാനിയും മാളും പുറകിലെ നിർത്താതെ സംസാരിക്കുകയാണ്. കാശി ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിലെത്തി കാറിൽ നിറങ്ങിയപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ജാനി മാളുവിനെ ചുറ്റി പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. പുറകെ കാറിൽ നിന്ന് കവറിലെടുത്തുകൊണ്ട് കാശിയും അകത്തേക്ക് നടന്നു.
കാശി, ഗുഡ് നൈറ്റ്. പിന്നെ ഭാഗ്യേച്ചി ഞാനും തരില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, അല്ലേ ഭാഗ്യേച്ചി?
മാളു അവളുടെ തോളിൽ പിടിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ജാനി അവനെ തിരിഞ്ഞു നോക്കി. കാശിയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
മിഴികൾ കൊണ്ട് പ്രണയം അവർ പറയാതെ പറഞ്ഞ നിമിഷം അകലുമ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞിരുന്നു.
കാശി അവളിൽ നിന്ന് മുഖം തിരിച്ച് റൂമിലേക്ക് കയറിപ്പോയി. റൂമിൽ കയറിയതും കാശിക്ക് അവൾ അടുത്തില്ലാതെ ഒരു നിമിഷം നിൽക്കാൻ പറ്റാതെയായി. അവൻ ഷർട്ടിന്റെ പോക്കറ്റിൽ സിഗരറ്റ് വരുത്തി. അപ്പോഴാണ് കാശി സിഗരറ്റ് വലി നിർത്തിയത് ഓർത്തത്.
ജാനി, നീയില്ലാതെ ഒരു നിമിഷം നിൽക്കാൻ വയ്യണ.
അവൾ കൂടെയില്ലാത്ത വിഷമത്തിൽ അവൻ റൂമിൽ മുടിയിൽ വിരലോടിച്ചുകൊണ്ട് ഉലാത്തിക്കൊണ്ട് നടന്നു. മാളു ജാനിയുടെ നെഞ്ചിൽ കിടന്ന് ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊടുത്ത് കിടക്കുകയാണ്. അവളുടെ മുടിയിൽ ജാനി തലോടുന്നുണ്ട്. ജാനിയിൽ നിന്നൊരു പ്രതികരണവും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ മാളു അവളെ നോക്കി. അവൾ ആലോചനയിലാണെന്ന് മാളുവിന് മനസ്സിലായി. അപ്പോഴാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. മാളു എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നു. മുമ്പിൽ കാശിയെ കണ്ടപ്പോൾ മാളു ചിരിയടക്കി നിന്നു.
എന്താ കാശി?
മാളു അവനെ പേര് വിളിച്ചതും ആലോചനയിൽ നിന്നുടന്ന ജാനി ഡോറിനടുത്ത് കണ്ട് അവനെ മിഴിവെട്ടാൻ നോക്കി നിന്നു.
അത് നാളെ രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയാലോ?
കാശി മാളുവിനോട് പറയുന്നതിനിടയിൽ ജാനിയെ നോക്കി.
മോനെ കാശിനാഥ, ഈ മോന്ത കണ്ടാൽ അറിയാം ഭാര്യയെ കാണാത്തതിന്റെ സങ്കടാണെന്ന്,
അവൾ അവനോട് പതിയെ പറഞ്ഞു. കാശി ഒരു ചമ്മലോടെ മുഖം തിരിച്ചു.
അതെ, ആ നിൽക്കുന്ന ജാനികാമേഴത്തിന്റെ ശരീരം മാത്രമേ ഉള്ളൂ ഇവിടെ. മനസ്സ് മുഴുവൻ ഈ ചെക്കന്റെ കൂടെയാ.
അവന്റെ നെഞ്ചിലിടിച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു.
കാശി പൊക്കോ, ഈ പെണ്ണ് ഞാൻ ഉറങ്ങിയ കാശിയുടെ അടുത്തെത്തിയിരിക്കും. നോക്കിക്കോ, അവൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല സഹോ. അതിനല്ലേ നിങ്ങളെ രണ്ടാളെയും പരീക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ.
മാളു അവനോട് പറഞ്ഞുകൊണ്ട് ഡോറടച്ചു. കാശി റൂമിലേക്ക് തിരിച്ചുപോയി. ഡോറിന് മുമ്പിൽ അവളെ കാത്തുനിന്നു. മാളു പതിയെ ഉറക്കത്തിലേക്ക് വീണതുപോലെ അഭിനയിച്ചു. ജാനി തന്റെ മേൽ ചുറ്റിയിരിക്കുന്ന അവളുടെ കൈ വേർപ്പെടുത്തി പതിയെ എഴുന്നേറ്റു. ജാനി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഡോർ തുറന്നതും ബെഡിൽ കിടക്കുന്ന മാളു ചിരിയടക്കി കിടന്നു. കാശി റൂമിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ജാനി മാളുവിന്റെ മുറിയുടെ ഡോർ മെല്ലെ അടക്കുന്നത് കണ്ടത്. ജാനി അവനെ കണ്ടിട്ടില്ലായിരുന്നു. കാശി വേഗം റൂമിലേക്ക് കയറി ബെഡിൽ ഉറക്കം നടിച്ചു കിടന്നു. സന്തോഷം കൊണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞിരുന്നു. ജാനി റൂമിലേക്ക് കയറി ഡോർ പതിയെ തുറന്നു. അവൻ ബെഡിൽ കിടക്കുന്നത് നോക്കിക്കൊണ്ട് ജാനി അവന്റെ അടുത്തേക്ക് ചെന്നു.
അശ്വടാ, ഉറങ്ങിയോ ജാനിയുടെ കാശിക്കുട്ടി?
അവനെ കൊഞ്ചിച്ചുകൊണ്ട് ജാനി അവന്റെ കവിളുകൾ വാരിയെടുത്ത് നെറ്റിയിൽ മുത്തം വെച്ചു.
ജാനിക്ക് കാശിക്കുട്ടിയില്ലാതെ പറ്റില്ല, അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്.
അവൻ ഉറങ്ങിയെന്ന് കരുതി ജാനി അവന്റെ പുതപ്പിനുള്ളിലേക്ക് ചേക്കേറി. തിരിഞ്ഞുകിടക്കുന്ന കാശിയെ അവൾ ഇറുകെ പുണർന്നു. കാശിയെ പതിയെ തിരിച്ചു കിടത്തി. ഭാഗ്യ അവനെ അവളുടെ നെഞ്ചിലേക്ക് ചേർത്തു. അവന്റെ മുടിയിൽ തലോടി. ജാനി അവന്റെ കണ്ണുകളിൽ ചുംബിച്ചു. ഉറക്കം നടിച്ചു കിടക്കുന്ന കാശിയുടെ മിഴികൾ അവളുടെ സ്നേഹത്തിനു മുമ്പിൽ നിറഞ്ഞിരുന്നു.
കാശിക്കുട്ടി, ഞാനിവിടെ കാശിക്കുട്ടി, എന്റെ മാത്രം കാശി.
തന്നെ ഓമനിച്ചുകൊണ്ട് തനിക്കരികിൽ കിടക്കുന്ന അവളെ കാശി കെട്ടിപ്പിടിച്ചു.
ജാനി അവനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്നു. അവൾ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നപ്പോൾ കാശി പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതിരാവിലെ മഞ്ഞുമൂടിയ വഴിയിലൂടെ അവരുടെ കാർ പോയിക്കൊണ്ടിരുന്നു. ദേവഗിരി വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്കാണ് അവരാദ്യം പോയത്. ജാനിയും കാശിയും ആളും ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ജാനി കാശിയെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി ക്ഷണിച്ചു. പക്ഷേ അവൻ കേട്ടില്ല. അവൻ താല്പര്യമില്ലാത്ത പോലെ അഭിനയിച്ചു. 4 ദിവസമായിട്ട് അവർ ബാംഗ്ലൂർ മുഴുവൻ ചുറ്റടിച്ച് നടക്കുകയാണ്. ബാംഗ്ലൂർ പാലസിലും ടിപ്പു സുൽത്താൻ സമ്മർ പാലസിലും ഷോപ്പിങ്ങിനായി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലും ബന്നാർഘട്ട നാഷണൽ പാർക്കിലും കബ്ബൺ പാർക്കിലും അങ്ങനെ ബാംഗ്ലൂർ മുഴുവൻ അവർ ചുറ്റിയടിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മാളവിക പുറത്തേക്കിറങ്ങുന്നതും അവരോടൊപ്പം ഉത്സാഹത്തോടെ നടക്കുന്നു. അവളുടെ ഉത്സാഹവും മനസ്സറിഞ്ഞ ചിരിയും കാണുമ്പോൾ കാശിയുടെയും ജാനിയുടെയും കണ്ണും മനസ്സും നിറഞ്ഞു. അവൾ ഉത്സാഹത്തോടെ നടക്കുന്നതെല്ലാം കാശി വീഡിയോ എടുത്ത് തേജസിന് വാട്സാപ്പ് ചെയ്ത് കൊടുത്തു. തേജസ് റോഡിലൂടെ ബൈക്കിൽ പോകുമ്പോഴായിരുന്നു കാശിയുടെ മെസ്സേജ് ഫോണിലേക്ക് ചെന്നത്. തേജസ് ബൈക്ക് റോഡ് സൈഡിലേക്ക് നിർത്തി. ഫോണിൽ കാശി സെൻഡ് ചെയ്ത മാളൂട്ടിയുടെ വീഡിയോ കൊണ്ട് തേജസിന്റെ മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പപ്പ, നമ്മുടെ മാളൂട്ടി സന്തോഷിക്കുന്നത് കണ്ടോ? മിഴികൾ തുടച്ചുകൊണ്ട് തേജസ് പപ്പയോർത്തുകൊണ്ട് പറഞ്ഞു. തേജ, കാശിയുടെ ഫോണിലൂടെയുള്ള വിളി കേട്ട് അവന് സങ്കടവും സന്തോഷം തോന്നി. ദ്രോണാകവി എന്നും അവൻ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും കാശി, എന്റെ അനിയത്തിയെ സന്തോഷവതിയാക്കിയതിന്. അവൾ എന്റെയും അനിയത്തിയല്ലേണ. കുറച്ചേരം സംസാരിച്ചതിന് ശേഷം അവർ ഫോൺ വെച്ചു. ഒരു ദിവസം രാത്രി അവർ 3 പേരും വീടിന്റെ മുകൾ നിലയിലെ വിശാലമായ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. നിലാവിൽ കുളിച്ചിരിക്കുന്ന ആകാശവും നീണ്ടു നിവർന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടവും തിളങ്ങുന്ന നക്ഷത്രങ്ങളും ആ നിമിഷത്തെ മനോഹരമാക്കി. കാശി സോഫയിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണ്. മാളു ജാനിയെ ചുറ്റിപ്പിടിച്ച് തൊട്ടടുത്ത സോഫയിൽ ഇരിപ്പുണ്ട്. കാശി, ഒരു പാട്ടുപാടുവോ? മാളു അവനോട് ചോദിച്ചു.
ഞാനോ? ഏയ്, ഞാൻ പാടാറൊന്നുമില്ല.
എന്നാലൊരു പാട്ട്?
എനിക്കറിയില്ലടാ.
എന്നാ ജാനി പാട്. ഞാനോ? ഏയ്, ഇപ്പൊ ഒരു മൂടില്ല മാളൂട്ടി. മൂടില്ലെന്നോ? ഇത്രയും നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ട് കഷ്ടമുണ്ട് കേട്ടോ ഭാഗ്യച്ചി, മാളു വാടിയ മുഖത്തോട് പറഞ്ഞു.
പാടിത്തരാടാ.
കാശി അവർ പറയുന്ന കേട്ടുകൊണ്ട് മിണ്ടാതെ സോഫയിൽ കണ്ണടച്ച് കിടക്കുന്നു. ഭാഗ്യച്ചി പാടിക്കോ, ഞാൻ പിയാനോ വായിക്കാം.
മാളൂട്ടി പിയാനോ വായിക്കോ?
കാശി ചോദിച്ചു. എന്നെ പഠിപ്പിച്ച ഭാഗ്യച്ചിയാണ്. അവൻ പിയാനോയുടെ മുമ്പിൽ പോയിരുന്നു. ഭാഗ്യച്ചി വേഗം പാട്. ജാനി കാശിയെ നോക്കുമ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കി കിടക്ക് തന്നെയാണ്. ജാനി അവനെ നോക്കി പാടാൻ തുടങ്ങി. മാളവിക പിയാനോയും മീട്ടാൻ തുടങ്ങി. ജാനി പാടി നിർത്തി. ചേച്ചി സൂപ്പറായി പാടി അല്ലേ കാശി? മാളു പറഞ്ഞു കേട്ട് ജാനി കാശിയെ നോക്കിയപ്പോൾ അവൻ മുഖം ഗൗരവത്തിൽ പിടിച്ചിരിക്കുകയാണ്. ജാനിയുടെ മിഴികൾ നിറഞ്ഞു. കാശിക്ക് ജാനിയുടെ മുഖം കണ്ട് ചിരി വന്നിരുന്നു. കാശിയേട്ടാ, പാട്ടെങ്ങനെയുണ്ട്?
ഞാൻ ഉറങ്ങാൻ പോവുകയാണ്,
അവൻ മറുപടിയായി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. എത്ര പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും അവൻ പോയപ്പോൾ ജാനി മുഖം പൊത്തി കരഞ്ഞു. റൂമിലെത്തിയതും ജാനി ബെഡിൽ കരഞ്ഞുകൊണ്ട് തളർന്നു മയങ്ങി. എന്റെ ഭാഗ്യച്ചി, ആ ഗൗരവം നിറഞ്ഞ മിഴികൾ നാളെ നീ കാണാൻ പോകുന്നത് പ്രണയമൊഴുകുന്ന മിഴികളായിട്ടായിരിക്കും. ഉറങ്ങുന്ന അവളുടെ കാതിൽ മാളു ചൊല്ലി. ഒന്നുമറിയാതെ അവൾ മയങ്ങി. തന്റെ നാഥൻ തനിക്ക് വേണ്ടി ഒരുക്കുന്ന നാളെയുടെ നിമിഷങ്ങൾ അറിയാതെ. ജാനി അതിരാവിലെ എഴുന്നേറ്റു. നേരം വെളുത്തിട്ടില്ലായിരുന്നു. നല്ല തണുപ്പുണ്ടെങ്കിലും ജാനി കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് തലതുകുർത്തി പുറത്തേക്ക് വന്ന ജാനി ബെഡിലൊരു കവറിരിക്കുന്ന ശ്രദ്ധിച്ചു. ജാനി ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ട് ബെഡിനരികിലേക്ക് വന്ന് കവർ കയ്യിലെടുത്തു. അവൾ കവറിനുള്ളിൽ നിന്ന് വൈറ്റ് നെറ്റ് സാരി പുറത്തേക്കെടുത്തു. ഇതാരെ സാരി കൊടുന്നു വെച്ച്? അവൾ ചുറ്റും നോക്കി. ജാനി ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് ആലോചിച്ചു. സാരിയോടൊപ്പം വളയും കമ്മലും മാലയും മോതിരങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരെ കൊടുന്നു വെച്ച്? സാരിയൊന്നും ഇന്നലെ വാങ്ങിയിട്ടില്ലല്ലോ. ജാനി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാർഡ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ജാനി കാർഡ് കയ്യിലെടുത്തു.
ഞാൻ കാത്തിരിക്കുന്ന സുഹൃത്തെ, നിന്നെയും കാത്ത് ഈ മുന്തിരിത്തോട്ടത്തിലെ കോടമഞ്ഞൻ തണുപ്പിൽ എന്ന് നിന്റെ സുഹൃത്ത് കാശിനാഥൻ.
ജാനിയുടെ മിഴികളിൽ ഞെട്ടിലും അത്ഭുതവും നിറഞ്ഞിരുന്നു. ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. ഇതെന്തിനായിരിക്കും കാശിയേട്ടിന് ഈ സാരിയൊക്കെ എനിക്ക് തന്ന് മുന്തിരിത്തോട്ടത്തിലേക്ക് വരാൻ പറഞ്ഞത്? ജാനി ഒന്നും മനസ്സിലാവാതെ സാരിയും കയ്യിൽ പിടിച്ച് കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചു. സാരിയുടുത്ത് അതിസുന്ദരിയായ ജാനിക മുന്തിരിത്തോട്ടത്തിലേക്ക് നടന്നു. മൂടൽ മഞ്ഞുകൊണ്ട് അവൾക്ക് ചുറ്റുമുള്ളൊന്നും കാണാനുണ്ടായിരുന്നില്ല.
കാശിയേട്ടാ, കാശിയേട്ടാ,
അവൾ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറിക്കൊണ്ട് വിളിച്ചു. പെട്ടെന്ന് അവളുടെ കൈ വലിച്ചുകൊണ്ട് കാശിനാഥൻ മുന്തിരിത്തോട്ടത്തിലൂടെ ഓടാൻ തുടങ്ങി. നിറഞ്ഞു നിൽക്കുന്ന കോടമഞ്ഞിലൂടെ ചിരിച്ചുകൊണ്ട് ഓടുന്ന കാശിനാഥന്റെ മുഖം പോലും അവൾക്ക് വ്യക്തമല്ലായിരുന്നു. ഒരുപാട് ദൂരം ഓടിയപ്പോൾ അവർ നിന്നു.
കാശിയേട്ടാ.
ജാനിക്ക് ഇതപ്പോൾ അവനെ വിളിച്ചതും മുന്തിരി വള്ളികളിൽ ഇലുമിനേറ്റ്സ് ലൈറ്റുകൾ തെളിഞ്ഞു.
ജാനി അത്ഭുതത്തോടെ ചുറ്റും നോക്കി. മൂടൽ മഞ്ഞിൽ മിന്നാമിനുങ്ങൾ ഓടിക്കളിക്കുന്ന പോലെ അവൾക്ക് തോന്നി. കാശിയേട്ടാ, ഇതാരാ ഇവിടെ ഇങ്ങനെ വെളിച്ചൊക്കെ ഒരുക്കിയേ?
ആ, എനിക്കറിയില്ല.
അറിയില്ലെന്നോ? പറ കാശിയേട്ടാ,
ആരാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ ചോദിക്കുന്നേ?
കാശിയേട്ട ഒരുക്കിയതാണോ ഇവിടെ ഇങ്ങനെ? എന്തിന്?
ഒരു രസത്തിന്.
ജാനി കാശിയെ നോക്കി. വൈറ്റ് ഡ്രസ്സിൽ അവൻ സുന്ദരനായിട്ടുണ്ടെന്ന് അവൾ ഉള്ളിൽ പറഞ്ഞു. എന്തിനാ എന്നോട് സാരി എടുത്തു വരാൻ പറഞ്ഞേ?
ഞാനോ? ഞാൻ പറഞ്ഞില്ല.
കാശി ഗൗരവത്തോട് പറഞ്ഞു. പറഞ്ഞു, ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ സാരി എടുത്തു വന്നേ.
ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞാ നീ ഒരുങ്ങി വരുമോ?
കാശിയോട് അടുത്തേക്ക് ചൂടുകൾ വെച്ചു. ജാനിയുടെ മിഴിലേക്ക് തന്നെ അവൻ നോക്കി.
പറയടു, ഞാൻ ഒരുങ്ങി വരാൻ പറഞ്ഞാൽ താൻ വരുമോ?
കാശി മുഖം മുടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ജാനിയുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുത്തു. അവൾ അവനെ തള്ളിമാറ്റി.
ഏയ്, പറഞ്ഞിട്ട് പോ.
ജാനി ഓടിപ്പോകുമ്പോൾ അവൻ പുറകെ ഓടി കൈപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി ജാനി കുലച്ചു നിൽക്കുന്ന മുന്തിരിക്കുലകൾ വലിച്ചു പൊട്ടിച്ച് ചിരിയോടെ അവൻ്റെ മേലേക്ക് എറിഞ്ഞു. കാശിയും അതേപോലെ അവളുടെ മേലേക്ക് മുന്തിരി എറിഞ്ഞു. അവരുടെ തൂവെള്ള വസ്ത്രങ്ങളിൽ നിറം പിടിച്ചു. ജാനി മുന്തിരിത്തോട്ടത്തിലൂടെ ചിരിച്ചുകൊണ്ട് ഓടി. പുറകെ കാശിയും അവൾക്കൊപ്പമുണ്ടായിരുന്നു. ലൈറ്റുകളുടെ വെളിച്ചം പതിയെ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. മൂടൽ മഞ്ഞിലൂടെ ഓടുന്ന അവൾ മൾബറി തോട്ടത്തിലെത്തി. കാശി അവൾ അടുത്തേക്ക് വലിച്ചുകൊണ്ട് ചുവന്ന് നിൽക്കുന്ന മൾബറി അമർത്തി പിടിച്ചു. ജാനിയുടെ മുഖത്തേക്ക് ചുവന്ന തുള്ളികൾ വീണുകൊണ്ടിരുന്നു. മാതളത്തിൽ ചുവന്ന മുത്തുകൾ അവൻ മുഖത്തേക്ക് പിഴിഞ്ഞു തരുമ്പോൾ ജാനി തുള്ളിച്ചാടി തുള്ളികൾ നുകർന്നുകൊണ്ടിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് ചുവന്ന മുത്തുകൾ എറിഞ്ഞുകൊണ്ട് ചിരിയോടെ ഓടി. മൂടൽ മഞ്ഞിലൂടെ മുന്തിരിത്തോട്ടത്തിലേക്ക് വീണ്ടും ചിരിയോടെ ഓടുന്ന അവൾക്ക് പുറകെ ഓടി വന്ന കാശിനാഥൻ ജാനിയുടെ കയ്യിൽ പിടിച്ചു. മധുരത്തിൽ നീരാടി നിൽക്കുന്ന അവൾ മൂടൽ മഞ്ഞിന്റെ തണുപ്പിൽ വിറക്കുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി. കാശി അവളുടെ കൈ വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. കീതപ്പോടെ തന്നെ നോക്കുന്ന അവന്റെ മുഖഭാവം മനസ്സിലാവാതെ ജാനി തറഞ്ഞു നിന്നു. കാശിയുടെ മിഴിയിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയം നിറഞ്ഞിരുന്നു. അവന്റെ നെഞ്ചം അവളെ ചുംബിക്കാൻ തുടിച്ചുകൊണ്ടിരുന്നു. തന്നെ മിഴിച്ചു നോക്കുന്ന മാൻമിഴികളിൽ നിന്ന് കാശിയുടെ നോട്ടം അവളുടെ വിറക്കുന്ന ചുണ്ടുകളിൽ എത്തി നിന്നു. അവളുടെ അടിച്ചുണ്ടിൽ പതിയെ കടിച്ചുകൊണ്ട് കാശി അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. ജാനിയുടെ ദേഹം വിറക്കാൻ തുടങ്ങി. അവൻ്റെ ചുമലിൽ പിടിച്ച് തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും കാശിയുടെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. ആദ്യമായി അവൻ മധുരമുന്തിരിയുടെ സ്വാദറിഞ്ഞുകൊണ്ടിരുന്നു. ജാനിയുടെ മാൻമിഴികൾ പതിയെ അടഞ്ഞു. അവൻ്റെ മുടിയിൽ അവളുടെ വിരലുകൾ ഇഴഞ്ഞു. ആ ഒരു നിമിഷം എല്ലാം മറന്നുകൊണ്ട് അവർ ദീർഘമായി ചുംബനത്തിൽ മുഴുകി നിന്നു. ദീർഘമായുള്ള ചുംബനത്തിനൊടുവിൽ കാശി അവളുടെ ചുണ്ടിനെ വെറുതെ വിട്ടു. അവളുടെ ചോരപ്പൊടിഞ്ഞ ചുണ്ടിൽ അവൻ പതിയെ വീണ്ടും ചുംബിച്ചു. ജാനിയൊന്നും മിണ്ടാതെ വിതുമ്പലോടെ അവൻ്റെ നെഞ്ചിൽ കിടന്നു. എന്തിനാ എന്നെ ചുംബിച്ച്?
അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു.
ഇഷ്ടമായതുകൊണ്ട്.
കാശി അവളുടെ മുഖം കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് പറഞ്ഞു. ജാനി കിതച്ചുകൊണ്ട് ഞെട്ടലോടെ അവനെ നോക്കി.
കാശിട്ടൻ, കാശിട്ടൻ എന്താ പറഞ്ഞേ?
എനിക്ക് നിന്നെ ഇഷ്ടമാണ്.
ഇഷ്ടോ?
അതെ, എനിക്ക് നിന്നോട് പ്രണയമാണ്, അടങ്ങാത്ത പ്രണയം.
ഐ ലവ് യു ജാനി, ഐ ലവ് യു സോ മച്ച്.
കാശി അവളുടെ മിഴികളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് നെഞ്ചോട് ചേർത്തു.
നോ, എന്തൊക്കെയാണ് കാശിട്ടി പറയുന്നത്?
ജാനി അവനെ തള്ളിമാറ്റി.
ഞാൻ നിന്നെ പ്രണയിക്കുന്നു ജാനിക. കാശിട്ടൻ എന്താ പ്രാന്തി പിടിച്ചോ? എന്നെ പ്രണയിക്കയോ? ഞാനിത് വിശ്വസിക്കില്ല. എന്തിനാ എന്നെ ചുംബിച്ച്? നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നില്ലേ? പിന്നെ എങ്ങനെ എന്നെ ചുംബിക്കാൻ തോന്നി?
ജാനി ദേഷ്യം കൊണ്ട് വിറച്ചു.
ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നോട് പ്രണയമാണ്.
അപ്പൊ മാധുരിയോ?
കാശി അവൾ അടുത്തേക്ക് വലിച്ചു ചുറ്റിപ്പിടിച്ചു.
ജാനിക, ഞാൻ പറയുന്ന കേൾക്ക്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ?
അവൻ മെഴുകളിൽ നോക്കി ചോദിച്ചപ്പോൾ അവൾ ശരിക്കും പതറി. ആ പതർച്ച അവൻ അറിയാതിരിക്കാൻ ജാനി അവനെ തള്ളിമാറ്റി.
കാശിയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് കാശിയേട്ടനോട് പ്രണയമുണ്ടെന്നോ? എനിക്ക് കാശിയേട്ടനോട് പ്രണയമൊന്നും തോന്നിയിട്ട് പോലുമില്ല. കാശിയേട്ടൻ എന്നോട് പ്രണയമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാശിയേട്ടൻ സ്നേഹിക്കുന്ന മാതൃകയല്ലേ, പിന്നെ എങ്ങനെ എന്നെ സ്നേഹിക്കും?
അവൾ പറയുന്നത് കേട്ട് കാശിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു.
അതെ, എനിക്ക് നിന്നോട് പ്രണയമാണ്. മാതൃയും ഞാനും പിരിഞ്ഞു. മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോയി.
ആ വേദന ഞാൻ ഉരുകുമ്പോൾ എപ്പോഴൊക്കെയോ നീ എന്റെ മനസ്സിൽ കയറിക്കൂടി. നീ എന്ന ഭാര്യ എന്നെ കെയർ ചെയ്യുമ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി.
അവൻ പറഞ്ഞ നുണയും കേട്ട് ജാനിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അപ്പോ മാധുരി നീ വരില്ലേ?
ഇല്ല, അവൾ പോയി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ജാനിക. നീ എന്തേ എന്റെ പ്രണയം മനസ്സിലാക്കുന്നില്ല? കാശി അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ജാനി നിറഞ്ഞ മിഴിയോട് അവനെ നോക്കി. നീ എന്നോട് ഒരിക്കൽ ചോദിച്ചില്ല ജാനിക, ഈ മധുരമുന്തിരി അവിടെ കിട്ടുമെന്ന്. എനിക്കത് കിട്ടി. ഞാനിന്ന് അതിൻ്റെ സ്വാദറിഞ്ഞു. ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ലഹരി ഞാൻ തൊടില്ല. ഈ മധുരമുന്തിരി മാത്രം മതി എനിക്ക്. അവൻ അവളുടെ ചൂണ്ടിൽ വിരലോടിച്ച് പറഞ്ഞപ്പോൾ ജാനി ഞെട്ടലോട് അവനെ നോക്കി. ജാനി ഒന്നും വിശ്വസിക്കാനാവാതെ അവനെ നോക്കി നിന്നു. മഴ പെയ്തപ്പോൾ കാശി അവളുടെ കൈകൾ വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. മഴയിൽ കുളിച്ചുകൊണ്ട് അവർ അകത്തേക്ക് വരുന്ന കണ്ട് മാളു കാശിയോട് പറഞ്ഞോ എന്ന് കൈകൊണ്ട് ആങ്കി കാണിച്ചു ചോദിച്ചു. ജാനി ആരെയും നോക്കാതെ ഏതോ ലോകത്തെന്ന് പോലെ അകത്തേക്ക് കയറിപ്പോയി. തുടരും കാശിയുടെയും ജാനിയുടെയും പ്രണയം നിറഞ്ഞ അനുരാഗ നിമിഷങ്ങൾ നാളത്തെ എപ്പിസോഡുകളിൽ.